സുപ്രഭാതം. ഇന്ന് മെയ് 12. ഇന്ന് രണ്ട് പേരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തവൻ ഇന്ന് ജനിച്ച ഈജിപ്തുകാരൻ നടൻ. ഇവൻ അവാർഡ് നേടിയ ഹോളിവുഡ് സിനിമയിൽ ഒരു പാട്ടുകാരൻ്റെ വേഷമാണ് കിട്ടിയത്. എയ്ഡ്സ് പിടിപെട്ട് മരിച്ചുപോയ ആ റോക്ക് സ്റ്റാറിൻ്റെ വിചിത്രമായ ജീവിതകഥയാണ് ഇവൻ നമുക്ക് മനോഹരമായി അഭിനയിച്ച് കാണിച്ചത്. മൺമറിഞ്ഞു പോയ ആ ഇന്ത്യക്കാരൻ പാട്ടുകാരനെ കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഹോളിവുഡിൽ പ്രസിദ്ധനായിരുന്ന മറ്റൊരു ഈജിപ്തുകാരൻ നടനുണ്ടായിരുന്നു, ഒമാർ ഷെറീഫ്. നമ്മുടെ മമ്മൂട്ടി ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും പേര് ചോദിക്കുമ്പോൾ ഒമാർ ഷെറീഫ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് കേൾവി. പക്ഷെ ആദ്യമായിട്ട് ഓസ്കർ അവാർഡ് ലഭിക്കുന്ന ഈജിപ്തുകാരൻ ഇന്ന് ജനിച്ച റാമിയാണ്. 40 വയസ്സാകും മുന്നേ. റാമി കാലിഫോർണിയയിലാണ് ജനിച്ചതെങ്കിലും ഇങ്ങനെയാണ് മറുപടി: ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്നൊന്നുമില്ല. ഞാൻ പക്ക ഈജിപ്ഷ്യനാണ്. ഈജിപ്ത് ഭക്ഷണം കഴിച്ച് അവിടുത്തെ ചടങ്ങുകൾ ആചരിച്ച് ഒമാർ ഷെറീഫിൻ്റെ സിനിമകൾ കണ്ട് ഞങ്ങൾ നാലാമത്തെ പിരമിഡായി കണക്കാക്കുന്ന കുൽത്തുമിൻ്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചാണ് വളർന്നത്. റാമിയുടെ മാതാപിതാക്കൾ 42 AD വിശുദ്ധ മർക്കോസ് അലക്സാണ്ട്രിയയിൽ തുടങ്ങിയ കോപ്റ്റിക് ഓർത്തഡോക്സ് പള്ളിക്കാരാണ്. അവരുടെ പോപ്പായ തവദ്രോസ് 2-ാമൻ്റെ ആസ്ഥാനം കെയ്റോയാണ്. റാമിയെ വക്കീലാക്കാനുള്ള ഉദ്ദേശത്തിൽ മാതാപിതാക്കൾ സ്കൂളിലെ ഡിബേറ്റുകളിൽ നിർബന്ധിച്ച് ചേർത്തിരുന്നു. പക്ഷേ അതിലൊട്ടും ശോഭിച്ചില്ലെങ്കിലും വേദിയിൽ അവൻ്റെ അഭിനയ പാഠവും ശ്രദ്ധിച്ച ടീച്ചർ അവനെ നാടക ക്ലാസ്സുകളിൽ ചേർത്തു. അങ്ങനെയാണ് നാടക കോളേജിൽ ചേരുന്നതും പുതിയ അവസരങ്ങൾ വെട്ടി തുറക്കുന്നതും. ആദ്യമൊക്കെ TV സീരിയലുകളിൽ അഭിനയിക്കാൻ വിളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈജിപ്ഷ്യൻ ഫാറോ ആയിട്ട് സിനിമയിൽ റോൾ കിട്ടുന്നത്. ടോം ഹാങ്ക്സ് കുറേ സിനിമകളിൽ അഭിനയിപ്പിച്ചു. കാഴ്ചയിൽ അറബി ആയിരുന്നതിനാൽ കുറേ TV സീരിയലുകളിൽ സൂയിസൈഡ് ബോംബറായി. പിന്നെ പേരായി, ഡിമാൻഡായി, നിർമ്മാതാക്കൾ ഉരുട്ടിപ്പെടുത്തണേ. അങ്ങനെ അഭിനയിച്ച പല സിനിമകളിൽ 2-3 മാത്രം പറയാം. ഓപ്പൺഹൈമറിൽ ശാസ്ത്രജ്ഞൻ ഹിൽ ആയി മാറി. നോ ടൈം ടു ഡൈ എന്ന സിനിമയിൽ വില്ലനാകുകയും ജെയിംസ് ബോണ്ടിനെ കൊല്ലാനുള്ള ഭാഗ്യവും ഉണ്ടായി. ബൊഹീമിയൻ റാപ്സഡിയിൽ ഫ്രെഡി മെർക്കുറി ആയപ്പോഴാണ് 50 മില്യൺ മുടക്കി ഉണ്ടാക്കിയ പടം 1000 മില്യൺ വാരിയത്. ഇനി ഗിയർ ഒന്ന് മാറ്റുന്നു. ഫ്രെഡി മെർക്കുറിയെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് നിർത്താം. സാക്ഷാൽ പേര് ഫറൂഖ് ബൾസാറ, പാഴ്സിയാണ്. സാൻസിബാറിൽ ജനനം. കുറേ കാലം ബോംബെയിൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു. അവിടെയാണ് പിയാനോ പഠിക്കുന്നത്. പിന്നെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി. സെക്കൻഡ് ഹാൻഡ് തുണികൾ വിൽപ്പന, ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ പെട്ടിയെടുക്കൽ പണി, ഇതിൻ്റെയൊക്കെ ഇടയിലാണ് മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കുന്നതും ക്ലബുകളിൽ പോയി പാടുന്നതും. മെസ്സിയോഡൻ എന്നൊരു പ്രതിഭാസം മൂലം എല്ലാവരെക്കാളും 4 ഇൻസിസേഴ്സ്, അതായത് മുൻവശത്തെ പല്ലുകൾ, കൂടുതൽ കിട്ടിയത് കാരണമാണെന്ന് പറയുന്നു. ഫ്രെഡിക്ക് പാടാനായി 4 ഒക്ടേവ് റേഞ്ച് ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് 1.5-ഉം 2-ഉം ആണ്. ഫ്രെഡിയുടെ ഒപ്പം പാടിയിട്ടുള്ള ഓപ്പറ പാടുന്ന മോൺസെറാത്ത് കബേലെ, അവർ പറയുന്നത് നമ്മുടെ കക്ഷിക്ക് മറ്റ് റോക്ക് പാടുന്നവരുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ബേസിൽ നിന്നും സോപ്രാനോയിലേക്ക് അനായാസം പോകാം എന്നുള്ളതായിരുന്നു. മൃദുല മർമ്മരം തുടങ്ങി കഥിനാവെടി വരെ ഈ വായിൽ നിന്നും പുറപ്പെട്ടു. 13 ജൂലൈ 1985 അന്താരാഷ്ട്ര ലൈവ് എയ്ഡ് പ്രോഗ്രാം നടത്തിയത് ആഫ്രിക്കയിലെ പാവങ്ങളുടെ ദുരിതാശ്വാസത്തിന് വേണ്ടിയായിരുന്നു. ഒരേ സമയം വെംബ്ലി സ്റ്റേഡിയം ഇംഗ്ലണ്ടില്, ജെ എഫ് കെ സ്റ്റേഡിയം ഫിലാഡൽഫിയയിൽ. ഫ്രെഡി ടോപ്ലെസ് ആയിട്ടാണ് പാടിയത്. വി ആർ ദ ചാമ്പ്യൻസ് പാടിയത് ഓർമ്മ പുതുക്കാൻ ദാ പിടിച്ചു.
And bad mistakes I've made a few. I've had my share of sand kicked in my face, but I've come through. We are the champions, my friend, and we'll give our fight to the end. We are the champions. We
ലോകമെങ്ങുമുള്ള പ്രസിദ്ധരായ പാട്ടുകാർ പാടിയതിന്റെ 6 വർഷം കഴിഞ്ഞാണ് ഫ്രെഡി മാറാരോഗം പിടിപെട്ട് മരിക്കുന്നത്. ഫ്രെഡി തുണിക്കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് മേരി ഓസ്റ്റിനെ പരിചയപ്പെടുന്നത്. അനിരക്തരായി സഹവാസം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പതിവ് പാശ്ചാത്യ രീതിയിൽ മോതിരം കൊടുത്ത് പ്രപ്പോസ് ചെയ്തു കല്യാണം കഴിക്കാൻ. പിന്നെ കുറെ കാലമായിട്ടും അവൻ അതിനെക്കുറിച്ച് എന്ന ഒരക്ഷരം മിണ്ടുന്നില്ല. ഒടുവിൽ മേരി ചോദിച്ചു, മാഷെ എന്താ ഭാവം? അവൻ വൈക്ലഭ്യത്തോടെ അന്ന് വരെ രഹസ്യമായി കൊണ്ടു നടന്ന സത്യം വെളിപ്പെടുത്തി. മേരി പോയി കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, കുടുംബിനിയായി. വളരെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകാരിയായിരുന്ന മേരി 26 വർഷം ഈ തികച്ചും ബൊഹീമിയൻ ജീവിതം നയിച്ച ഫ്രെഡിയുടെ ഉറ്റ ചങ്കാതിയായി മാറി. ആത്മീയ ബന്ധം മാത്രം. മരിക്കും വരെ അവന്റെ കാര്യങ്ങൾ നോക്കാനും അസുഖം കൂടുതലായ കാലത്ത് പതിവായി സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനും മറ്റും മേരി ഉണ്ടായിരുന്നു. മരണാനന്തരം ഫ്രെഡിയുടെ 75 മില്യൺ സമ്പത്ത് മുക്കാലും മേരിക്കാണ് ലഭിച്ചത്. ലോകത്തിൽ മേരിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ഫ്രെഡിയുടെ ദഹിപ്പിച്ചു കിട്ടിയ ഭസ്മം മറവ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ആരാധകർ അറിഞ്ഞാൽ കുഴപ്പമാണ്. അവറ്റകൾ ഭൂമി കിളച്ചു പൊക്കി മണ്ണും ഭസ്മവും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കും. അതെ, പാശ്ചാത്യ രാജ്യങ്ങളിൽ പാട്ടുകാരാണ് ആൾ ദൈവങ്ങളാകുന്നത്. മാളോകർക്കെല്ലാം സമ്പൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.